കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് മാർച്ച് മാസം 30-ാം തീയതി. ഇന്ന് നാം വായിക്കുന്നത് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഇന്ന് വായിച്ചു തുടങ്ങുകയായതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് അല്പമുഖപുര പ്രാരംഭമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുൻപ് വായിച്ച യോശുവയുടെ പുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയ്ക്ക് നേർ വിപരീതമായ ഒരു അവസ്ഥയെ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. യോശുവയുടെ പുസ്തകത്തിൽ നാം കാണുന്നത് അനുസരണയുള്ള ഒരു ജനം കനാൻ ദേശം അവകാശമാക്കുന്ന വിധത്തെക്കുറിച്ചാണ്. എന്നാൽ ന്യായാധിപന്മാരിൽ അനുസരണം കെട്ട വിഗ്രഹരതിലായി തീർന്ന ഒരു ജനസമൂഹത്തെ നാം കാണുന്നു. യഹൂദ തൽമൂദിന്റെ അടിസ്ഥാനത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതിയത് പ്രവാചകനായ ശമുവേലാണ്. ശമുവേലിനെ പറ്റി പരോക്ഷമായി പോലും ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടില്ല. മോശയ്ക്ക് ശേഷം യോശുവ ഇസ്രായേലിന് നേതൃത്വം നൽകി കനാനിലെത്തിച്ചു. ന്യായാധിപന്മാർ 1:1 തുടങ്ങുന്നത് തന്നെ യോശുവയുടെ മരണത്തെ പരാമർശിച്ചുകൊണ്ടാണ്. ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായി ശൗലിനെ അഭിഷേകം ചെയ്ത സമയം മുതൽ ഏതാണ്ട് 300 വർഷത്തെ ഇസ്രായേലിന്റെ ചരിത്രവും, പ്രത്യേകിച്ച് അതാത് സമയങ്ങളിൽ അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ആകപ്പെട്ടവരെയും ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ജനം എപ്പോഴൊക്കെ ദൈവിക പ്രമാണങ്ങളെ വിട്ടകന്നു പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം അവരെ കൈവിടുന്ന സാഹചര്യങ്ങളുമുണ്ടായി. എന്നാൽ ജനത്തെ നേരായി നയിക്കുവാനും ദൈവിക പദ്ധതികളിൽ യഥാസ്ഥാനപ്പെടുത്തുവാനും അതാത് കാലങ്ങളിൽ ദൈവം അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഓരോ കാലത്തും ഇസ്രായേലിനെ പാലനം ചെയ്യുവാൻ ന്യായാധിപന്മാരെ ദൈവമാക്കുകയുണ്ടായി. തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ന്യായാധിപന്മാരിൽ കൂടെ നൽകിയതും ദൈവിക വിടുതലുകളെയുമാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. അങ്ങനെ ഉണ്ടായ 17 ന്യായാധിപന്മാരിൽ ഒത്നിയേൽ മുതൽ ശിംഷോൻ വരെയുള്ള 13 ന്യായാധിപന്മാരെ ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നു. എല്ലാ തലമുറയിലും ദുഷ്ടതയോട് പോരാടുവാനും തൻ്റെ ജനത്തിനെ വിടുതലായിരിക്കാനും ദൈവം അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കൂടെയുള്ള ധ്യാനവും പഠനവും നമുക്ക് ഉത്തേജനവും ധൈര്യവും നൽകുമെന്നതിൽ സംശയമില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പുസ്തകം നമുക്ക് ശ്രദ്ധയോടെ പഠിക്കാം. തന്മൂലം ഇസ്രായേലിനുണ്ടായ പരാജയങ്ങൾ നമ്മുടെ ആരുടെയും ജീവിതങ്ങളിൽ വരാതെ സൂക്ഷിപ്പാൻ ഇടയാകുമെങ്കിൽ അതെത്ര ധന്യമായിരിക്കും. ദൈവം സഹായിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 1-ഉം 2-ഉം അധ്യായങ്ങൾ ഇപ്പോൾ വായിക്കുന്നു. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ, ഞങ്ങളിൽ ആരാകുന്നു കനാനരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമയോനോട്, എന്റെ അവകാശദേശത്ത് കനാനരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടുകൂടെ പോരേണം, നിന്റെ അവകാശദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാം എന്ന് പറഞ്ഞു. ശിമയോൻ അവനോടുകൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. യഹോവ കനാന്യരെയും പെരിശരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബേസക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബേസക്കിൽ വെച്ച് അവർ അദോനി ബേസക്കിനെ കണ്ടു. അവനോട് യുദ്ധം ചെയ്തു, കനാന്യരെയും പെരിശരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബേസക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്ന് പിടിച്ചു. അവൻ്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എൻ്റെ മേശയിൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നുവെന്ന് അദോനി ബേസക് പറഞ്ഞു. അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ മരിച്ചു. യഹൂദ മക്കൾ യെരുശലേമിൻ്റെ നേരെ യുദ്ധം ചെയ്തു. അതിനെ പിടിച്ചു, വാളിൻ്റെ വായത്തിലാൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിൻ്റെ ശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു. ഹെബ്രോന് പണ്ട് കിര്യത്തർബ എന്ന പേർ. അവർ ശേഷായി, അഹീമാൻ, തൽമായി എന്നിവരെ സംഹരിച്ചു. അവിടുന്ന് അവർ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീറിന് പണ്ട് കിര്യത് സേഫർ എന്ന പേർ. അപ്പോൾ കാലേബ് കിര്യത്ത് സേഫർ ജയിച്ചടുക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്ന് പറഞ്ഞു. കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അത് പിടിച്ചു. അവൻ തന്റെ മകൾ അക്ഷയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തന്റെ അപ്പനോടൊരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്കെന്ത് വേണം എന്ന് ചോദിച്ചു. അവൾ അവനോട് ഒരു അനുഗ്രഹം എനിക്ക് തരണമേ, നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത്, നീരുറവുകളും എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു. മോശയുടെ അളിയനായ കേന്യന്റെ മക്കൾ യഹൂദ മക്കളോടുകൂടെ ഈന്തപട്ടണത്തു നിന്ന് അരാധന തെക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക് പോയി. അവർ ചെന്ന് ജനത്തോടുകൂടെ പാർത്തു. പിന്നെ യഹൂദ തന്റെ സഹോദരനായ ശിമയോനോടുകൂടെ പോയി. അവർ സെഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി അതിനെ നിർമൂലമാക്കി. ആ പട്ടണത്തിന് ഹോർമ എന്ന് പേറിട്ടു. യഹൂദ ഗസയും അതിൻ്റെ അതിർനാടും അസ്കലോനും അതിൻ്റെ അതിർനാടും എക്രോനും അതിൻ്റെ അതിർനാടും പിടിച്ചു. യഹോവ യഹൂദിയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പിരഥങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്ന് നനാക്കിന്റെ 3 പുത്രന്മാരെയും നീക്കിക്കളഞ്ഞു. ബെന്യാമിൻ മക്കൾ യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. യെബൂസ്യർ ഇന്ന് വരെ ബെന്യാമിൻ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തു വരുന്നു. യോസഫിന്റെ ഗ്രഹം ബേഥേലിലേക്ക് കയറി ചെന്നു. യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നു. യോസഫിന്റെ ഗ്രഹം ബേഥേൽ ഒറ്റുനോക്കുവാൻ ആളയച്ചു. ആ പട്ടണത്തിന് മുമ്പേ ലൂസ് എന്ന പേരായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുത്തനെ ഒറ്റുകാർ കണ്ടു. അവനോട് പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യനെയും അവന്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു. അവൻ ഹിത്യരുടെ ദേശത്ത് ചെന്ന് ഒരു പട്ടണം പണിത്. അതിന് ലൂസ് എന്ന പേരിട്ടു. അതിനിന്ന് വരെ അതുതന്നെ പേർ. മനശ്ശെ ബെത്ഷെയാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും താനാക്കിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ദോരിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ഇബ്ലയാമിലും അതിൻ്റെ ഗ്രാമങ്ങളിലും മെഗിദ്ദോവിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്ത് തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെക്കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. എഫ്രയീം ഗേസറിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഗേസറിൽ ഇവരുടെ ഇടയിൽ പാർത്തു. സെബൂലൂൻ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഊഴിയവേലക്കാരായി തീർന്നു, അവരുടെ ഇടയിൽ പാർത്തു. ആശിയർ അക്കോവിലും സീദോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അവരെ നീക്കിക്കളയാതെ ആശേരിയർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. നഫ്താലി ബേത്ത്ശെമെശിലും ബേത്തനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. എന്നാൽ ബേത്ത്ശെമെശിലെയും ബേത്തനാത്തിലെയും നിവാസികൾ അവർക്ക് ഊഴിയവേലക്കാരായി തീർന്നു. അമോരിയർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി. താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോരിയർക്ക് ഹർഹരേസിലും അയ്യലോനിലും ശാൽബീമിലും പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ യോസഫിന്റെ ഗ്രഹത്തിന് ബലം കൂടിയപ്പോൾ അവരെ ഊഴിയവേലക്കാരാക്കി തീർത്തു. അമോരിയരുടെ അതിർ അക്രബിയും കയറ്റവും സേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള എന്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എന്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തതെന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്തെ മുള്ളായിരിക്കും, അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കണിയായും ഇരിക്കും എന്ന് ഞാൻ പറയുന്നു. ഹോവയുടെ ദൂതൻ ഈ വചനം എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിന് ബോഖീം, കരയുന്നവർ എന്ന പേരിട്ടു. അവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു. എന്നാൽ യോശുവ ജനത്തെ പറഞ്ഞയച്ചു, ഇസ്രായേൽ മക്കൾ ദേശം കൈവശമാക്കുവാൻ ഓരോരുത്തൻ താന്താന്റെ അവകാശത്തിലേക്ക് പോയി. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. എന്നാൽ യഹോവയുടെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രയീം പർവ്വതത്തിലെ തിമ്നാത്ത് ഹേരസിൽ ഗായേഷ് മലയുടെ വടക്ക് ഭാഗത്ത് അവൻ്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ചു. യഹോവയെ കോപിപ്പിച്ചു. അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അശ്വരത് പ്രതിഷ്ഠകളെയും സേവിച്ചു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വീറ്റുകളഞ്ഞു. ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല. യഹോവ അരുളി ചെയ്തിരുന്നതുപോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നതുപോലെയും യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്തു അവയെ നമസ്കരിച്ചു. തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. അവർ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെയിരുന്നു. അവൻ്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തം ഉള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സലിവ് തോന്നും. എന്നാൽ ആ ന്യായാധിപൻ മരിച്ച ശേഷം അവർ തിരിഞ്ഞ് അന്യദൈവങ്ങളെ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിക്കും. അവർ തങ്ങളുടെ പ്രവൃത്തികളും ദുശ്ശാട്ടി നടപ്പും വിടാതിരിക്കും. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം ലംഘിച്ചു. എന്റെ വാക്ക് കേൾക്കായകിയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയല്ല എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. ഇനി പുതിയ നിയമത്തിൽ നിന്നും ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ജനം കേൾക്കേ തന്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർനഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്നു തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു, കർത്താവേ പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ടവെങ്കിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി. അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. പിറ്റന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടി ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റു ഇരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. എന്നാലെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ചു. കർത്താവിന്റെ അടുക്കൽ അയച്ച് വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആ പുരുഷന്മാർ അവന്റെ അടുക്കൽ വന്നു. വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ണങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ടവരോട് കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. യോഹന്നാന്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹന്നാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിൽ അത്രേ. അല്ല, എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചാകുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ദൈവനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം വായിച്ച വേദഭാഗത്തു നിന്നും ഒരു ചിന്ത ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിച്ചു. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാനരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. ദീർഘവർഷങ്ങൾ നീണ്ട യാത്രയ്ക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ കനാൻ ദേശത്ത് എത്തിച്ചേർന്ന ഇസ്രായേൽ ജനം തങ്ങൾക്ക് ദൈവം നൽകിയ അവകാശ ദേശത്ത് പാർക്കുവാൻ ഒരുമ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ വായിച്ചത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ മോശ അവർക്ക് നായകനായി ഉണ്ടായിരുന്നു. മോശയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളായി ജനം ഏറ്റെടുക്കുമായിരുന്നു. എന്നാൽ മോശ കനാനിലെത്തുവാൻ കഴിയാതെ മരിച്ചുപോയി. മോശയ്ക്ക് ശേഷം യോശുവ നേതൃത്വം ഏറ്റെടുത്തു. അവരെ കനാനിലെത്തിക്കുകയും ദൈവിക അരുളപ്പാട് പോലെ ദേശം ചീട്ടിട്ട് വിഭാഗിക്കുകയും ചെയ്തു. ഇപ്പോൾ യോശുവയും മരിച്ചു. ജനം നോക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് നേതൃത്വ സ്ഥാനത്ത് ആരും തന്നെയില്ല. കനാൻ ദേശം ചീട്ടിട്ട് ഓരോ ഗോത്രത്തിനെ വിഭാഗിച്ചിട്ടാണ് യോശുവ മരിച്ചതെന്നാൽ കനാനിലെ ജാതികൾ ഇപ്പോഴും ആ സ്ഥലങ്ങൾ കൈവശം വച്ചിരിക്കുകയാണ്. ഓരോ പ്രദേശത്തുമുള്ള ജാതികളെ നീക്കി അവരവർക്ക് ലഭിച്ച അവകാശ ഭൂമി കൈവശമാക്കേണ്ടത് ഓരോ ഗോത്രത്തിൻ്റെയും ചുമതലയാണ്. അങ്ങനെ വന്നപ്പോൾ ജനം വിഷമത്തിലായി. കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ഇനി നാം എങ്ങനെ പുറപ്പെടും? നമ്മെ നയിക്കുവാൻ നേതൃത്വത്തിൽ ആരുമില്ലല്ലോ എന്നവർ ഓർത്തു. ഈ സാഹചര്യത്തിൽ ജനം അവസരത്തിന് തുയരുകയാണ് ചെയ്തത്. അവർ യഹോവയോട് തന്നെ അരുളപ്പാട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. യഹോവേ, ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത്? അതിൻ്റെ മറുപടിയും അവർക്ക് അപ്പോൾ തന്നെ ലഭിച്ചു. യഹോവ പറയുന്നു, യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇതാ വീണ്ടും ദൈവം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു. 12 ഗോത്രങ്ങളിൽ നിന്ന് യഹൂദയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ്. ശത്രുവിനെ നേരിടുവാൻ പോകുമ്പോൾ സ്തുതി തന്നെ മുന്നിൽ നിൽക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 8, 9, 10 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ പിതാവായ യാക്കോബ് മക്കളെ വിളിച്ച് ഭാവി കാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ യഹൂദയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ണ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. ഇപ്പോഴിതാ യാക്കോബ് മുൻകൂട്ടി അറിഞ്ഞതുപോലെ തന്നെ യഹൂദ ഗോത്രം ഇസ്രായേലിനെ നയിക്കുവാൻ മുന്നോട്ട് വരുന്നു. അവർ ഷിമിയോൻ ഗോത്രത്തോട് ചേർന്ന് ദേശം കീഴടക്കുന്നതാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പിന്നീട് നാം വായിക്കുന്നത്. മാത്രമല്ല, പിന്നീട് ഇസ്രായേലിലെ ശക്തനായ രാജാവായി തീർന്ന ദാവീദ് യഹൂദ ഗോത്രക്കാരനായിരുന്നു. പഴയ നിയമത്തിൽ പിന്നെയും പ്രഗത്ഭരായ പല പ്രവാചകന്മാരെയും അവർ യഹൂദ ഗോത്രക്കാരായിരുന്നുവെന്ന് നാം കാണുന്നുണ്ട്. യെശയ്യാവ്, ആമോസ്, ഹബക്കൂക്ക്, യോവേൽ, മീഖ, ഒബദ്യാവ്, സെഖറിയാവ്, സെഫന്യാവ് എന്നിവർ ആ കൂട്ടത്തിൽ പെട്ടവരാണ്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി വെളിപ്പാട് പുസ്തകം 5:5 യോഹന്നാൻ യേശുവിനെ തൻ്റെ ദർശനത്തിൽ കാണുമ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ പറയുന്നത് ഇങ്ങനെയാണ്: യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ യഹൂദയ്ക്ക് ലഭിച്ചത് എത്ര ശ്രേഷ്ഠകരമായ പദവിയാണ്! യാക്കോബിൻ്റെ മക്കളിൽ ജനനത്തിൻ്റെ ക്രമം വെച്ച് നോക്കിയാൽ രൂബേനും ഷിമിയോനും ലേവിക്കും ലഭിക്കാതെ പോയ നേതൃത്വ പദവി ദൈവം യഹൂദയ്ക്ക് നൽകി. അവർക്ക് നൽകിയ ദൗത്യം വിഷമകരമായിരുന്നുവെങ്കിലും സ്തുതിക്കുന്നവൻ മുമ്പിൽ പുറപ്പെട്ടപ്പോൾ ദൈവം അവർക്ക് ജയം നൽകി. ലോകരക്ഷകനും അതേ ഗോത്രത്തിൽ ജനിച്ചു എന്നതും ദൈവിക പദ്ധതി തന്നെയായിരുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. യഹൂദ പുറപ്പെടട്ടെ എന്ന് ദൈവം പറഞ്ഞു, ദൈവം അവരോട് കൂടെയിരുന്നു. എല്ലാ കാലത്തും ദൈവം പറയുന്നത് എന്തോ അതനുസരിക്കുക. വിജയം സുനിശ്ചിതമാണ്. ദൈവം സഹായിക്കട്ടെ.